രണ്ട് ദിനവൃത്താന്തം 21 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നു എന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദയെയും യെരുശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. ഇവിടെ യഹോരാമിന് ലഭിച്ചതായ കത്താണ്. ഏലിയാവിനെ കുറിച്ച് പലരും പറയാറുള്ളത് അവൻ പ്രവചനമൊന്നും എഴുതിയിട്ടില്ലാത്ത വ്യക്തിയാകുന്നു എന്നത്രേ. അതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ പേരിലുള്ളതോ ഏലിയാവ് എഴുതിയിട്ടുള്ളതോ ആയ പുസ്തകങ്ങളൊന്നും ബൈബിളിലില്ല എന്നത്രേ. അവനൊരു പുസ്തകം എഴുതിയില്ലെങ്കിലും അവനൊരു ദൂത് എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യൻ, അതെ, ഏലിയാവ് ഒരു ദൂത് എഴുതിയപ്പോൾ അതൊരു കടലാസ് തന്നെ കരിച്ചു എന്നത്രേ കരുതേണ്ടത്. താൻ എഴുതുന്ന കർക്കശമായ ദൂതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിക്കുന്നത്. നീ നിന്റെ അപ്പനായ യഹോശഫാത്തിൻ്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ. ഇനി നമുക്ക് ആ ദൂതിൻ്റെ ഗൗരവം കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലൊരു ദൂത് പറയേണ്ടത് ഏലിയാവ് തന്നെ ആയിരിക്കേണ്ടതാണ്. ഇതൊരു കഠിനമായ ദൂതാണ്. അതെ, ഈ യഹോരാമിനോട് അറിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൂത്. ഈ ദൂതിലെ ഉള്ളടക്കം അസാധാരണമൊന്നും അല്ല. ഏലിയാവ് നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത് ഇതുപോലൊരു ദൂത് തന്നെയാണ്. ഓരോരുത്തരും ഏത് വിധത്തിലുള്ള ദൂതായിരിക്കും നൽകുക എന്നൊരു ധാരണ നമുക്കുണ്ടല്ലോ. എന്നാൽ ഇവിടുത്തെ സാഹചര്യം അസാധാരണമായ ഒന്നത്രേ. ഇത് മൂന്ന് ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്: ആര്, എപ്പോൾ, എവിടെ. ആര് എന്നുള്ളത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആരാണ് ഈ ഏലിയാവ്? ഈ ദൂത് യഹോശഫാത്തിൻ്റെ മകനായ യഹോരാമിനോടാണ് അറിയിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത് യഹോശഫാത്തിൻ്റെ 18-ാം ആണ്ടിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത്രേ. യഹോരാമിൻ്റെ ഭരണസമയത്ത് ഏലിയാവ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഇങ്ങനൊരു പ്രവചനം എഴുതുവാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് അനേകരും. ചില വേദശാസ്ത്ര വിദ്യാർത്ഥികളുടെ പക്ഷം ഇത് വേറൊരു ഏലിയാവാകുന്നു എന്നത്രേ. അതായത് നമുക്ക് സുപരിചിതനായ തിശ്ബ്യനായ ഏലിയാവ് അല്ല പോലും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിശ്ബ്യനായ ഏലിയാവ് ആയിരുന്നില്ല എങ്കിൽ ദൈവം അത് വ്യക്തമാക്കുമായിരുന്നു എന്നത്രേ. അതെ, അമാനുഷികമായതിനെ തള്ളിക്കളയാത്തിടത്തോളം അസാധ്യമായ തടസ്സം ഒന്നുമില്ല. അതെ, നിങ്ങൾ അങ്ങനെ അമാനുഷികമായതിനെ തള്ളിക്കളയുന്നെങ്കിൽ, ഇത് മാത്രമല്ല ബൈബിളിലെ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾ തള്ളിക്കളയും. ഇവിടെ ഈ ദൂത് എഴുതിയത് നമ്മുടെ പഴയ സുഹൃത്ത് തന്നെയാണ്. അതെ, നമ്മുടെ ഏലിയാവ്. ഇനിയും രണ്ടാമത്തെ ചോദ്യം: എപ്പോൾ, എപ്പോഴാണ് ഏലിയാവ് ഇത് എഴുതിയത്? അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമാണോ ഇത് എഴുതിയത്? ചിലർ അഭിപ്രായപ്പെടുന്നത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് എഴുതിയതെന്നത്രേ. എന്നാൽ അത് ഊഹാപോഹം മാത്രമാണ്. വളരെ ലളിതമായ വിശദീകരണം എന്തെന്നാൽ ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുൻപ് ഇത് എഴുതി എന്നത്രേ. അത് അമാനുഷികമാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രവചനം അമാനുഷികമാണ്. ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അതാണ് പ്രവചനം. ഇതിൻ്റെ അനേകം സംഭവങ്ങൾ നമുക്കുണ്ട്. പാഴ്സി രാജാവ് ആയിരുന്ന കോരസ് ജനിക്കുന്നതിന് 200 ആണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ കോരസിനെ കുറിച്ച് പറഞ്ഞു. ദാനിയൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏലിശ അരാമിൽ ഹസായൽ ഭരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുമല്ലോ. മശിഹ ജനിക്കുവാൻ പോകുന്ന സ്ഥലം ബേത്ലഹേമായിരിക്കുമെന്ന് മീഖ പ്രവാചകൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത്രമാത്രം കൃത്യമായി പ്രവചിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് അത് അമാനുഷികം. ഒടുവിലത്തെ ചോദ്യം എവിടെ എന്നുള്ളതാണ്. എവിടെയാകുന്നു ഏലിയാവ് ഈ പ്രവചനം എഴുതിയത്? ഏലിയാവ് വടക്കേ രാജ്യത്തെ ഒരു പ്രവാചകനായിരുന്നു. ഏലിയാവിനെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇതത്രേ. കാരണം ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വീക്ഷണത്തിലുള്ള ചരിത്രമാണ്. ദൈവം ഏലിയാവിൽ പ്രസാദിച്ചില്ലേ? തീർച്ചയായും അവൻ പ്രസാദിച്ചു. എങ്കിൽ പിന്നെ ഈ പുസ്തകത്തിൽ ഏലിയാവിനെക്കുറിച്ച് എന്തുകൊണ്ട് വിശദമായി എഴുതിയില്ല? ദൈവം ഏലിയാവിനെയോ അവൻ്റെ ശുശ്രൂഷയോ അവഗണിച്ചതല്ല പിന്നെയോ ദൈവം വടക്കേ രാജ്യത്തിൻ്റെ മൊത്തം ചരിത്രം വിട്ടുകളഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ കാരണം. ഏലിയാവ് വടക്കേ രാജ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു. തെക്കേ രാജ്യത്തെ രാജാവിനോട് ഏലിയാവ് സംസാരിച്ച ഒരേ ഒരു അവസരം ഇത് മാത്രമാണ്. അവൻ ഒരിക്കലും യഹോശാഫാത്തിനോട് സംസാരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം യഹോശാഫാത്ത് നല്ലൊരു രാജാവായിരുന്നു. ഏലിയാവിൻ്റെ ദൂത് പോലെ കാഠിന്യമേറിയ ഒരു ദൂത് അവനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ യഹോശാഫാത്തിൻ്റെ മകൻ ഭരണത്തിനെത്തിയപ്പോൾ അവനോട് അറിയിക്കുവാൻ ഒരു ദൂത് ഏലിയാവിനുണ്ടായിരുന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപാണ് ഈ ദൂത് നൽകിയത്. ഏലിയാവ് തൻ്റെ പുതപ്പ് മാത്രമായിരുന്നില്ല, ഈ ദൂതും ഏലിശയെ ഏൽപ്പിച്ചിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. യഹോരാമിന് വേണ്ടിയുള്ള ഒരു ദൂത് ഏലിയാവ് പറഞ്ഞു. കാരണം ഏലിശേ, നീ അവനെ കാണും, ഞാൻ കാണില്ല. ഇതിൻ്റെ അർത്ഥം ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവൻ്റെ ദൂത് അവസാനിച്ചിരുന്നില്ല. വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് സാക്ഷികളിൽ ഒരാൾ ഏലിയാവാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാരണത്താലാകുന്നു. അതെ, മനുഷ്യർ ദൈവത്തിങ്കിൽ നിന്നും തിരിഞ്ഞു പോയിരിക്കുന്ന ഒരു കാലയളവിൽ വളരെ കർക്കശമായൊരു ദൂത് ഏലിയാവ് നൽകുവാൻ പോവുകയാണ്. അവൻ്റെ വാക്കുകൾ തുളച്ചു കയറുന്നതായിരിക്കും. ഈ സമയത്ത് അസാധാരണമായ ഒരു ദൂത് നൽകപ്പെട്ട തിരുവചനത്തിലെ ഒരു പ്രത്യേക ഭാഗമായി ഇതിനെ കാണാവുന്നതാണ്. നാം ഇവിടെ കാണുന്നത് എന്തെന്നാൽ, യഹോരാം സിംഹാസനത്തിൽ വന്നപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ ആദ്യത്തെ പടിമേൽ അവനായി ഒരു ദൂത് കാത്തിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ ദൂതുവാഹകൻ അതവിടെ എത്തിച്ചിരുന്നതാണ്. ഏലിയാവിൻ്റെ പ്രവചനത്തിൻ്റെ കൃത്യതയാണ് ഇനിയും നാം കാണുന്നത്. 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. 15-ാം വാക്യം നാം കണ്ടല്ലോ. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിനദീനമുണ്ടാകും. യഹോവ ഫലസ്തീരുടെയും കൂശിയരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യഹോരാമിൻ്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവൻ്റെ ഇളയ മകനായ യഹോവാസല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല. ഇവരെല്ലാം ആസയോടും യഹോശഫാത്തിനോടും സമാധാനത്തിലായിരുന്നു. ഇപ്പോൾ അവരുടെ ആത്മാവ് കലങ്ങിയിരിക്കും. യുദ്ധം വരുന്നു. എന്തുകൊണ്ട്? യുദ്ധം പാപത്തിൻ്റെ ഫലമാണ്. നാം ചിലപ്പോൾ ചിന്തിക്കും യുദ്ധം എന്നത് യുദ്ധക്കളത്തിൽ ഉണ്ടായ എന്തോ ആകുന്നു എന്ന്. യുദ്ധം ഭവനത്തിലാകുന്നു സുഹൃത്തെ ആരംഭിക്കുന്നത്. അവിടെയും അത് നടക്കുന്നു. അത് മനുഷ്യൻ്റെ പാപപങ്കിലമായ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. 18-മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവൻ്റെ കുടൽ പുറത്തു ചാടി. അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവൻ്റെ ജനം അവൻ്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണ ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലതാനും. ഭയങ്കരമല്ലേ? ഒരു രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വളരെ പരിതാപകരമായ ഒരു അന്ത്യം. അവനെ അടക്കിയ സ്ഥലവും അവർ അവനോട് കാണിച്ച അനാദരവും അവനെ ജനം എത്രമാത്രം വെറുത്തിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനിയും അടുത്ത അധ്യായത്തിൽ യഹോരാമിൻ്റെ ഭാര്യയെക്കുറിച്ച് നാം വായിക്കും. അവിടെ ഭരിച്ചിട്ടുള്ളവരിൽ ഇത്രയധികം ജനങ്ങൾ വെറുത്ത വേറൊരാളില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെരൂശലേം നിവാസികൾ അവൻ്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി. അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. ഇവിടെ പലപ്പോഴും പേരുകൾ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരേ ആൾക്ക് പല പേരുകൾ ഉപയോഗിച്ച് കാണുന്നു. 2 ദിനവൃത്താന്തം 21:17 പറഞ്ഞിരിക്കുന്ന യഹോവാഹാസ് ആകുന്നു അഹസ്യാവ്. യഹോരാമിൻ്റെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചുള്ളൂ. യഹോരാമിൻ്റെ മറ്റു മക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്ന് കാണാം. 2 മുതലുള്ള വാക്യങ്ങളിൽ അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവനൊരു സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്ന് പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗ്രഹത്തിൻ്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗ്രഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവൻ്റെ അപ്പൻ മരിച്ച ശേഷം അവൻ്റെ നാശത്തിനായി അവൻ്റെ ആലോചനക്കാരായിരുന്നു. ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന രാജ്ഞി അഥല്യയായിരുന്നു. അവളായിരുന്നു എല്ലാം ഭരിച്ചത്. അവൾ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകളും ഒമ്രിയുടെ കൊച്ചുമകളുമായിരുന്നു. അവൾ തൻ്റെ സ്ഥാനം വാസ്തവത്തിൽ വിട്ടുകൊടുത്തില്ല. അവൾ തൻ്റെ ഭർത്താവായിരുന്ന യഹോരാമിനെ ജീവനുള്ള ദൈവത്തിങ്കിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഓർക്കണം. ഇപ്പോൾ അവളുടെ മകൻ അഹസ്യാവ് അവളെ ശ്രദ്ധിക്കുകയും വടക്കേ രാജ്യവുമായി സഖ്യത ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ആഹാബ് ഗ്രഹവുമായി സഖ്യത ചെയ്യുന്നു. അത് അവൻ്റെ നാശത്തിന് കാരണമായി. ഒരു പകയോടുകൂടി നീതി നടത്തുന്ന അവസ്ഥ ഇവിടെ കാണാം. അവൻ്റെ മേൽ വരുന്ന ശിക്ഷ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിനോട് കൂടെ അവൻ ഗിലെയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. എന്നാൽ അരാമിയർ യോരാമിനെ മുറിവേൽപ്പിച്ചു. ഇതും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. കാരണം വടക്കേ രാജ്യത്തിലും തെക്കേ രാജ്യത്തിലും യഹോരാം എന്ന പേരിൽ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കണ്ടാൽ തോന്നും പഴയ യഹോരാം വീണ്ടും ഭരണത്തിന് വന്നു എന്ന്. എന്നാൽ യഹൂദയിലെ യഹോരാം മരിച്ചു. അവൻ്റെ മകൻ അഹസ്യാവാകുന്നു അവിടുത്തെ രാജാവ്. എന്നാൽ അവനിപ്പോൾ ഇസ്രായേൽ രാജാവായ യഹോരാമായി സഖ്യത ചെയ്യുന്നു. ആരാമുമായുള്ള ഈ യുദ്ധത്തിൽ യഹോരാം മുറിവേൽക്കപ്പെട്ടു. 6-ാം വാക്യത്തിൽ കാണുന്നത്, ആരാം രാജാവായ ഹസായലിനോടുള്ള യുദ്ധത്തിൽ അരാമയിൽ വെച്ച് ഏറ്റവും മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അസരിയാവ് ആഹാബിൻ്റെ മകനായ യോരാം ദീനമായി കിടക്കുകയാൽ അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു. യഹൂദ രാജാവായ അസരിയാവ് ഇസ്രായേൽ രാജാവായ യഹോരാമിനെ സന്ദർശിക്കുവാൻ ചെന്നു. അവൻ ഇസ്രായേലിൽ സുഖം പ്രാപിച്ചു വരികയായിരുന്നു. അസരിയാവ് അവന് കൊടുക്കുവാൻ ഒരു കുട്ട പഴമോ എന്തെങ്കിലുമോ കൊണ്ടുപോയി കാണും. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോറാമിൻ്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗ്രഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംശിയുടെ മകനായ യേഹൂവിൻ്റെ നേരെ അവൻ യഹോരാമിനോട് കൂടെ പുറപ്പെട്ടു. രസകരമായ കാര്യം എന്തെന്നാൽ, തെക്കേ രാജ്യത്തു നിന്നുള്ള രാജാവായ അഹസ്യാവ് അവിടെ ഉണ്ടെന്ന് യേഹു അറിഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും ശ്രദ്ധിച്ചാലും 8-ാം വാക്യത്തിൽ യേഹു ആഹാബ് ഗ്രഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു. അഹസ്യാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അഹസ്യാവിൻ്റെ സഹോദരന്മാരല്ല, കാരണം അവരെ അറബികൾ കൊന്നുകളഞ്ഞതായി 21:16 നാം വായിച്ചതാണല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അഹസ്യാവിൻ്റെ അനന്തരവർ അത്രേ. യഹൂദ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജകൊട്ടാരത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന അഹസ്യാവിൻ്റെ ബന്ധുക്കൾ ആയിരുന്നിരിക്കും. യേഹു അവരെ എല്ലാം കൊന്നു. തുടർന്ന് അവൻ അഹസ്യാവിൻ്റെ പിൻപേ പോകുന്നു. അഹസ്യാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. യേഹു അവനെ കണ്ടെത്തി കൊന്നുകളഞ്ഞു. 9-ാം വാക്യത്തിൽ പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമരയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ച് യേഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച് യഹോശഫാത്തിൻ്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിൻ്റെ ഗ്രഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു. ഇത് വളരെ അധികം രക്തച്ചൊരിച്ചിൽ നടന്നിട്ടുള്ളൊരു സമയമായിരുന്നു. ഇത് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, താൻ പാപത്തെ ശിക്ഷിക്കുന്നു എന്ന് നാം അറിയുവാനായിട്ടാണ്. പാപം ചെയ്തിട്ടും മനുഷ്യൻ അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് നാം അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പാപം എത്ര കുഴഞ്ഞു മറിഞ്ഞതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാപത്തിൻ്റെ വഴി വളഞ്ഞതും കുഴഞ്ഞു മറിഞ്ഞതുമാകുന്നു എന്ന്. 10-ാം വാക്യത്തിൽ കാണുന്ന അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദ ഗ്രഹത്തിലെ രാജസന്തതിയൊക്കെയും നശിപ്പിച്ചു. അഥല്യയുടെ മൃഗീയമായ ഭരണമാകുന്നു തുടർന്ന് നാം കാണുന്നത്. ഞാനിവിടെ ഈ കാര്യം തുറന്നു പറഞ്ഞാൽ, സ്വന്തം പേരക്കിടാങ്ങളെ കൊല്ലുവാൻ മനസ്സ് വരുന്നത് വെറും നികൃഷ്ടവും മൃഗീയവുമായ സ്വഭാവമുള്ളവർക്ക് മാത്രമാണില്ലേ? വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും അറിയാം കൊച്ചുമക്കളോടുള്ള സ്നേഹവും കരുതലും എത്രമാത്രമാണെന്ന്. മക്കളേക്കാൾ വിലപ്പെട്ടത് കൊച്ചുമക്കളാകുന്നു എന്നാണ് പല പ്രായമുള്ളവരുടെയും കണക്ക് കൂട്ടൽ. ഈ ദുഷ്ട സ്ത്രീക്ക് തൻ്റെ പേരക്കിടാങ്ങളെ കൊല്ലുവാൻ മനസ്സ് വന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടെങ്കിലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര വലിയ മൃഗീയത്വമുണ്ടോ? അവൾ ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ ഒരു കുട്ടിയെ കണ്ടില്ല എന്നതിനാലാണ് അവനെ കൊല്ലാതിരുന്നത്. ഈ ഒരു കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ദാവീദിൻ്റെ വംശം മുഴുവൻ തീർന്നു പോയിനെ. മശിഹ വരുന്നതിനെക്കുറിച്ച് ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദത്തം നിറവേറുകയില്ലായിരുന്നു. അത്രമാത്രം രൂക്ഷമായ ഒരവസ്ഥയിൽ അതെത്തിയതായിരുന്നു. ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന വംശത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ സാത്താൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു എന്ന് നാം കാണുന്നതാണ്. മിസ്രൈമിൽ വെച്ച് എല്ലാ എബ്രായ ആൺകുട്ടികളെയും കൊല്ലുവാൻ ശ്രമിക്കുക വഴി സാത്താൻ ഈ കാര്യത്തിന് ശ്രമിച്ചത് എങ്ങനെയെന്ന് താങ്കൾക്കറിയാമല്ലോ. ഹാമാൻ എല്ലാ യഹൂദന്മാരെയും കൊല്ലുവാൻ പരിപാടിയേറ്റു. യേശു ജനിച്ചതിന് ശേഷം ഹെരോദാവിലൂടെ സാത്താൻ എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ ശ്രമിച്ചു. ഇവിടെ ഇതാ അഥല്യയിലൂടെ ദാവീദിൻ്റെ വംശത്തെ നശിപ്പിക്കുവാൻ സാത്താൻ പരിപാടിയിട്ടു. ഈ ചെറിയ കുട്ടി യോവാശന് 1 വയസ്സുള്ളപ്പോഴാണ് അവനെ ഒളിപ്പിച്ചു വെച്ചത് ദേവാലയത്തിൽ. അവനെ 6 വർഷം ഒളിപ്പിച്ചു വെച്ചു. ആ സമയത്ത് ആ നീച രാജ്ഞി രാജ്യം ഭരിച്ചു. ഒരാളുടെ തെറ്റായ തീരുമാനം വരുത്തി വെച്ച വിന എത്ര ഭയങ്കരമാണല്ലേ. ഇനിയും നാം യോവാശിൻ്റെ ഭരണത്തെക്കുറിച്ചാകുന്നു കാണുന്നത്. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 7-ാം സംവത്സരത്തിൽ യഹോയാദ ധൈര്യപ്പെട്ട് യഹോരാമിൻ്റെ മകൻ അസരിയാവ്, യഹോഹാനാൻ്റെ മകൻ ഇസ്മായേൽ, ഓബേദിൻ്റെ മകൻ അസരിയാവ്, അദായാവിൻ്റെ മകൻ മയാശേയ, സിക്രിയുടെ മകൻ എലിശബാദ് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു. യഹൂദയിലെ നേതൃത്വം നീചസ്ത്രീയായിരുന്ന അദല്യായിൽ അസംതൃപ്തരായിരുന്നു. അവളുടെ ഭരണം ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ പുരോഹിതനായ യഹോയാദ അവിടുത്തെ നേതാക്കന്മാരെ ഒരു മീറ്റിങ്ങിനായി വിളിക്കുന്നു. വളരെ സ്വകാര്യമായുള്ളൊരു മീറ്റിംഗ്. ദാവീദിൻ്റെ ഒരു മകൻ ജീവിച്ചിരിക്കുന്ന കാര്യം അവരെ അറിയിക്കുവാനാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള ഈ ചെറിയ കുട്ടിയെ തങ്ങളുടെ രാജാവാക്കാമെന്ന് അവരെല്ലാം പ്രതിജ്ഞയെടുക്കുന്നു. ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള ചെറിയ യോവാശിനെ രാജാവായി വാഴിക്കുവാൻ അവർ ലേവിയരെയും ഇസ്രായേലിലെ പ്രധാനികളെയും എല്ലാം കൂട്ടി വളരെ സൂക്ഷ്മതയോടെ ക്രമീകരണം ചെയ്യും. കൂടി വരുന്നതിൽ 1/3 ശബത്തിൽ ദേവാലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായി നിൽക്കുവാൻ ക്രമീകരിച്ചു. 1/3 രാജാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കും. പുരോഹിതന്മാരെയും ലേവ്യരെയും ഒഴിച്ച് മറ്റാരെയും ദേവാലയത്തിൽ കടക്കുവാൻ അവർ അനുവദിക്കുമായിരുന്നില്ല. ഈ ചെറിയ രാജാവിന് ചുറ്റും നിൽക്കുന്ന ലേവ്യരെല്ലാം ആയുധധാരികളായിരുന്നു. ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വൻപരിചകളും ശതാധിപന്മാർക്ക് നൽകി. ഈ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്തു, അവനെ രാജാവാക്കി. യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു. രാജാവെ ജയ ജയ എന്ന് ആർത്തു വിളിച്ചു. ഇത് വളരെ ആവേശജനകമായ ഒരു മാറ്റമായിരുന്നു. തുടർന്ന് 7 വയസ്സുകാരനായ യോവാശ് യഹൂദയുടെ സിംഹാസനത്തിലിരുന്നു. അവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ളവനായിരുന്നു. അതല്ലേ ചിന്തിച്ചത്, അവളുടെ വംശത്തിലുള്ള എല്ലാവരെയും കൊന്നു എന്നത്രേ. എന്തുകൊണ്ടാണ് അവൾ അത്രമാത്രം മൃഗീയമായൊരു പ്രവർത്തനം ചെയ്തത്? അവൾക്ക് വലിയ അധികാരമോഹമായിരുന്നു. രാജ്ഞിയായിരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. വേറൊരു വശം, അതെ, പിശാച് അവളിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ഇതുപോലെയുള്ള അനേകം സ്ത്രീ പുരുഷന്മാരെ കാണുവാൻ സാധിക്കും. അധികാര സ്ഥാനത്തെത്തുവാൻ എന്തും ചെയ്യുവാൻ അവർ മടി കാണിക്കത്തില്ല. തങ്ങൾ അധികാര സ്ഥാനത്താകുന്നു എന്ന് വീമ്പിളക്കാൻ മാത്രമാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ അങ്ങനൊരു സ്ഥാനത്തിന് കഴിവോ എന്തെങ്കിലും ചെയ്യുവാനുള്ള മനസ്സോ ഉണ്ടായിട്ടല്ല. എല്ലാ വിഭാഗത്തിലും ഈ കൂട്ടർ ഉണ്ടെന്നുള്ളത് രസകരമായ സംഗതിയാണ്. അധികാരത്തിന് വേണ്ടി ഓടുന്ന പ്രസംഗകരും സഭാ ശുശ്രൂഷകരും രാഷ്ട്രീയക്കാരും, അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. ഇത് കൈക്കലാക്കുവാൻ എത്ര താണ് വേണമെങ്കിലും അവർ പ്രവർത്തിക്കും. ഈ അതല്യായ പോലെ ആണവർ സ്വന്തം പേരക്കിടാങ്ങളെ കൊന്ന് അധികാരം കൈയടക്കുവാൻ ശ്രമിക്കുന്ന മൃഗീയത. 12-ാം വാക്യത്തിൽ ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അതല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിൻ്റെ അടുക്കൽ വന്നു. ഇവിടെ അതല്യ എത്രമാത്രം ആശ്ചര്യത്തോടെ എല്ലാം കണ്ടിരിക്കും എന്ന് ഒന്ന് ചിന്തിക്കൂ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, പ്രവേശനത്തിങ്കൽ രാജാവ് തൻ്റെ തൂണിൻ്റെ അരികെ നിൽക്കുന്നതും രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അതല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അവളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ ഈ നടക്കുന്നത് ദ്രോഹമാണ്. എന്നാൽ അധികാരം കൈയടക്കുവാൻ വേണ്ടി നിരപരാധികളെ കൊന്നൊടുക്കിയത് ദ്രോഹമല്ല കേട്ടോ, ഇത് മഹാദ്രോഹം. എന്തൊരു കുടുസായ ചിന്താഗതി! എൻ്റെ കാര്യം സാധിക്കുവാൻ ഞാൻ ചെയ്യുന്നതൊന്നും പ്രശ്നമല്ല, എന്നാൽ എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കുന്നതെല്ലാം ദ്രോഹമാണ്. 14-ാം 15-ാം വാക്യങ്ങളിൽ യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട്, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ, ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണമെന്ന് കൽപ്പിച്ചു. അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിൻ്റെ പ്രവേശനത്തിങ്കിൽ എത്തിയപ്പോൾ അവിടെ വച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു. യോവാശ് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ്, 7 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി. അതുകൊണ്ട് യഹോയാദാ പുരോഹിതനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടി ഒരു പ്രായം എത്തുന്നത് വരെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് യഹോയാദാ പുരോഹിതനായിരിക്കും. യഹോയാദാ ദൈവത്തിൻ്റെ പുരോഹിതനാണ്, അവൻ രാജ്യത്തെ ദൈവിക ആരാധനയിലേക്ക് നയിക്കുന്നവനാണ്. 16-ാം വാക്യം നാം വായിക്കുന്നത്, അനന്തരം യഹോയാദാ തങ്ങൾ യഹോവയുടെ ജനമായിരിക്കുമെന്ന് താനും സർവ്വജനവും രാജാവും തമ്മിലൊരു നിയമം ചെയ്തു. യഹോയാദാ പുരോഹിതൻ ബാലിൻ്റെ ബലിപീഠങ്ങൾ ഇടിച്ചു, ബാലിൻ്റെ പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. ഹോമയാഗത്തിന് പുരോഹിതന്മാരെയും ലേവിരെയും ക്രമീകരിക്കുക വഴി അവൻ യഹോവയുടെ ആരാധന പുനർജീവിപ്പിച്ചു. ദാവീദ് ക്രമീകരിച്ചിരുന്നതുപോലെ സംഗീതം യഥാസ്ഥാനപ്പെടുത്തി. വാതിൽ കാവൽക്കാർ കാവൽ നിന്നതിനാൽ അശുദ്ധമായതൊന്നും ദേവാലയത്തിൽ പ്രവേശിച്ചില്ല. 21-ാം വാക്യം കൂടി ഞാൻ വായിക്കാം, ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു, നഗരം സ്വസ്ഥമായിരുന്നു, അതല്ലേ അവർ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. നോക്കണം, ഇതേ വിഷയം വീണ്ടും വീണ്ടും വരുന്നതായി നാം കാണുന്നു. പാപം എല്ലായ്പ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. പാപം മൂലം പ്രശ്നങ്ങൾ, ഹൃദയത്തകർച്ച, ദൈവത്തിൻ്റെ ശിക്ഷ. എന്നാൽ ആത്മീക ഉണർവ് സമാധാനത്തെ കൊണ്ടുവരികയും ശാന്തത പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇത് മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീക ഉണർവ് മാത്രമാണ് സുഹൃത്തെ താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനത്തിനും ശാന്തതയ്ക്കുമുള്ള ഒരു വഴി. താങ്കളുടെ കുടുംബജീവിതം കലുഷിതമാകുന്നുവെങ്കിൽ, അസ്വസ്ഥമാകുന്നുവെങ്കിൽ, അത് സ്വസ്ഥമാകുവാൻ ഒരേ ഒരു മാർഗം കുടുംബത്തിൽ ആത്മീക ഉണർവുണ്ടാകണം. ദൈവവചന പഠനം, പ്രാർത്ഥന, ദൈവവചനം മനസ്സിലാക്കിയത് അനുസരിക്കുക, അങ്ങനെ ആത്മീയ ഉണർവുണ്ടാകുമ്പോൾ കുടുംബം സ്വസ്ഥമാകും, സഭ സമാധാനപരമാകും, സന്തോഷകരമാകും, സമൂഹം അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ആത്മീയ ഉണർവിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന